പ്രിയമുള്ളവരെ, നമ്മളീ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ധ്യാനങ്ങളൊക്കെ കൂടുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു വലിയ ആഗ്രഹമാണ് ആത്മീയമായിട്ട് കുറച്ചും കൂടി ഒന്ന് വളരണം എന്നുള്ള ആഗ്രഹം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളൊരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പം, വളരുന്നതിന് പകരം പലരുടെയും ജീവിതം ക്രമേണ ക്രമേണ താഴോട്ട് പോവുക. ധ്യാനമെല്ലാം കൂടി ആദ്യകാലങ്ങളിൽ നല്ല തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇപ്പം അങ്ങോട്ട് പോയി. ആദ്യകാലങ്ങളിൽ നേരെ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും കൃത്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിരുന്നു, ഇപ്പം താഴോട്ട് പോയി. അതുപോലെ ആദ്യകാലങ്ങൾ കൃത്യമായിട്ട് ഞായറാഴ്ച കൃത്യം പ്രാർത്ഥന കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ ചെല്ലുമായിരുന്നു, ഇപ്പം എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. പണ്ട് കാലത്തൊക്കെ ദശാംശമൊക്കെ കൃത്യമായിട്ട് മാറ്റി വെച്ച് കൊടുക്കാൻ തീക്ഷ്ണതയുണ്ടായിരുന്നു, ഇപ്പോട്ട് പറ്റുന്നില്ല. പണ്ട് കാലത്ത് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് അത് പിടിച്ചു നിർത്തി നല്ലോണം പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെ വിടുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, ഇപ്പം പറ്റുന്നില്ല. ആധ്യാത്മിക മേഖലയിൽ പലരും ഡൗണായി പോവുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർ ധ്യാനമൊക്കെ കൂടി ആദ്യമൊക്കെ ചെറിയ രോഗശാന്തിയൊക്കെ കിട്ടി, നടുവേദനയൊക്കെ മാറി, പക്ഷേ പിന്നീട് അവർ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ കാര്യമായ ഒരു വിടുതലും ഒരു വിമോചനവും കിട്ടുന്നില്ലെന്ന് കാണാൻ സാധിക്കും. പിന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ മാനസാന്തരമൊക്കെ ഉണ്ടായി, പക്ഷേ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ പിന്നീട് നടക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ഇത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഞാൻ നിങ്ങളോട് പറയുകയാണ്. എനിക്ക് കിട്ടിയ ഉത്തരമാണ് അത്, ഞാൻ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും ആധ്യാത്മിക ജീവിതത്തിലെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം, അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരായ ആളുകൾ തീക്ഷ്ണതയോടെ പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കേരളമാണ്. പക്ഷേ കേരളത്തിലെ ആളുകളെ പിശാചു കൊടുക്കിയിട്ടിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കണം. അതിലൊരു ബന്ധനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. യൂദാസിൻ്റെ ലേഖനം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂദാസ് തദേവൂസിൻ്റെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്ത് യൂദാസിൻ്റെ കാര്യമാണെന്ന് യേശു തിരുമേനി പറഞ്ഞതെന്ന് പറയരുത്. ഇന്ന് പറയാൻ പോകുന്നത് യൂദാസ് തദേവൂസ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അദ്ദേഹത്തിന് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പള്ളിയിലൊന്നും സാധാരണയായിട്ട് ആ ലേഖനം, ചെറിയ ലേഖനമായിട്ട് സാധാരണയായിട്ട് വായിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ആ ലേഖനം ഒരധ്യായമുള്ളൂ. അതെവിടെയാണ് നിന്നെ നിങ്ങൾ തപ്പാൻ പോകേണ്ട, കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ബൈബിളിൻ്റെ അവസാന ഭാഗത്തുണ്ട്. അതിൻ്റെ 8 മുതലുള്ള വാക്യത്തിൽ,
സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ, കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്നു മാത്രം പറഞ്ഞു.
പ്രിയമുള്ളവരെ, പ്രധാന ദൂതനായ മിഖായേൽ, യൂദാസ് തദേവസ് ഒരു പ്രത്യേക വെളിപ്പെടുത്തൽ നടത്തുകയാണ്. മിഖായേൽ പറയുകയാണ്, അല്ല, പ്രധാന യൂദാസ് തദേവസ് പറയുകയാണ്, പ്രധാന ദൂതനായ മിഖായേൽ, നമുക്കറിയാം മിഖായേൽ ദൂതൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സാത്താനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ച് ആത്മാക്കളെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു പ്രത്യേക മാലാഖയാണ് മിഖായേൽ മാലാഖ. അതറിയാമായിരുന്നു നിങ്ങൾക്ക്. അതുകൊണ്ട് മിഖായേൽ മാലാഖയോട് ഒരു പ്രത്യേക മധ്യസ്ഥത നമുക്കുള്ളത് നല്ലതാണ്. പിശാചു പിടിക്കാതിരിക്കാൻ പറ്റിയ ഒരു മാലാഖയാണ് മിഖായേൽ മാലാഖ. അപ്പോൾ അങ്ങനെ ആ മാലാഖ, ഇതാ മോശ മരിച്ച് മോശയുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി പിശാചിൻ്റെ സൈഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം ദൈവത്തിൻ്റെ ദൂതന്മാരും വന്ന് ഇപ്പോൾ മോശയെ കൊണ്ടുപോകാനായിട്ട്. ഇതുപോലെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളീ മരിച്ചു കഴിയുമ്പം ചില ആളുകൾക്കൊരു പേടിയാണ്, ദൈവമേ ഞാൻ മരിച്ചു കഴിയുമ്പം ഒറ്റയ്ക്കായി പോവുമല്ലോ, എല്ലാവരും ഇവിടെ ഇരിക്കുന്നു, എന്നെ ശവക്കോട്ടെ കൊണ്ട് അടക്കും, പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആളാണ്. ഒരു കന്യാസ്ത്രീയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കും. വയനാട്ടിലൊരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായിട്ട് ഒരു ആംബുലൻസ് വയനാട്ടുകാർക്ക് വേണ്ടി മേടിച്ച് ആംബുലൻസ്. ആംബുലൻസിൻ്റെ കൂതാശ കഴിഞ്ഞ് ആദ്യത്തെ കുർബാന നടക്കുകയാണ് പിറ്റേ ദിവസം. ഉടനെ ഒരു പ്രായം ചെന്ന സിസ്റ്റർ ആ കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചെന്ന് ഹൂസോയ പ്രാർത്ഥന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വല്യമ്മ സിസ്റ്റർ തലകറങ്ങി താഴോട്ട് വീണു. തലകറങ്ങി വീണിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. ഉടനെ ഞാൻ ഓടിച്ചെന്ന് ഞാനിന്ന് പൾസൊക്കെ നോക്കിയപ്പോഴത്തേന് ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ എനിക്കും തോന്നി. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണ്? ആംബുലൻസിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ദൈവിക വരം കിട്ടിയിട്ടുണ്ട്. ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രത്യേക ചില പരിപാടി, അത് ദൈവം തന്നതാണ്. അത് ആദ്യത്തെ ആംബുലൻസിൽ ഇവിടെ നടന്നത് പണ്ടൊരു വണ്ടി ഇടിച്ച് ഒരാൾ ആംബുലൻസ് മേടിച്ചതിൻ്റെ ആദ്യ ദിവസം തന്നെ ഒരു വണ്ടി ഇവിടെ ഇടിച്ച് പ്രിയമുള്ളവരെ ആൾ തെറിച്ചു വീണ്. ഒരാൾ മരിച്ചുപോയി, മരിച്ചില്ല, അന്നേരം തെറിച്ചുപോയി. ഒരാൾ അടയപോലെ വണ്ടിക്കടിയിലിരുന്നു. അപ്പോൾ ഞാൻ ഈ രണ്ട് പേരെയും കൂടെ ഇവിടുന്ന് കുറച്ച് ആളുകളുടെ സഹായത്താൽ തന്നെ ഡ്രൈവ് ചെയ്ത് വണ്ടി ഓടിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഒരാൾ തട്ടിപ്പോയി, ഒരാൾ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്, പുള്ളി അവിടെ ഇരിപ്പുണ്ട്. അവരെ മെഡിക്കൽ കോളേജിൽ ആ പുള്ളിയെ കൊണ്ടുപോയ വഴിക്കാണ് നമ്മുടെ പാലിയേറ്റീവ് ശുശ്രൂഷ ഇത്രയും ശക്തിപ്പെട്ടത്. ദൈവനാമ മഹത്വത്തിനായി തീർന്നു. ഇവിടുന്ന് മെഡിക്കൽ കോളേജ് വരെ ഒരു രോഗിയെ കൊണ്ടുപോയി, അത് ദൈവനാമ മഹത്വത്തിനായി തീർന്നു. ആ വഴിക്കാണ് പ്രിയമുള്ളവരുടെ നമ്മുടെ പാലിയേറ്റീവ് ശുശ്രൂഷ ഇത്രയും പ്രശസ്തമായി തീർന്നത് ആ വഴിക്കാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ആംബുലൻസിൻ്റെ ഉദ്ഘാടനം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ സിസ്റ്റർ ബോധം കെട്ടതാഴ് വീണത്. ഞാൻ ആ സിസ്റ്ററിനെ പറഞ്ഞ് എടുത്ത് ആംബുലൻസെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആംബുലൻസെ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് ഈ സിസ്റ്ററിനെ ഞങ്ങൾ മൊസൈക്ക് തറയെ കൂടി ആയതുകൊണ്ട് വലിച്ചുകൊണ്ട് പോകാൻ എടുപ്പാണ്. വലിയ സാധനമാണ്, വലിയ സിസ്റ്ററാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ കൂടി ഇങ്ങനെ കൊണ്ടുപോകാൻ കൊണ്ടുപോയി കഴിയുകയും പ്രിയമുള്ള തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ വേറൊരു ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ളൊരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ ബോധം കെട്ട് വീണ്ടും രണ്ട് സിസ്റ്റർമാർ ഇതുപോലെ തന്നെ ഒരാളെ കിടത്തിയും ഒരാളെ കുത്തിച്ചാരി വെച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കിടക്കുന്ന സിസ്റ്ററിന് നോക്കിയപ്പോൾ പ്രഷർ കൂടുതലാണ്. അപ്പോൾ പറഞ്ഞ് ഈ സിസ്റ്ററിന് പ്രഷർ കൂടിയിട്ടാണ് താഴെ പോയത്. അപ്പോൾ മറ്റേ സിസ്റ്ററിന് ബോധം വന്നു. ഉടനെ മറ്റേ സിസ്റ്ററിനോട് ഡോക്ടർ ചോദിച്ചു, സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സിസ്റ്ററെ, സിസ്റ്റർ എന്തിനാണ് ബോധം കേടുണ്ടായെന്ന് ചോദിച്ചു. സിസ്റ്ററിന് ഒരു കുഴപ്പമില്ല, പ്രഷറോ ഓക്കെ, ഷുഗറോ ഓക്കെ, എല്ലാം ഓക്കെ. ഉടനെ സിസ്റ്റർ പറഞ്ഞ് ഈ ആംബുലൻസ് എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ അമ്മ സിസ്റ്റർ തട്ടിപ്പോയെന്ന്. ഈ സിസ്റ്ററിനെ അരമനയുടെ പുറകിലെ കാട്ടിൽ ഒറ്റയ്ക്ക് കൊണ്ട് അടക്കുമല്ലോ എന്നോർത്താണ് ഞാൻ എന്ത് ചെയ്തത്, ബോധം കെട്ട് വീണത്. അപ്പോൾ പലർക്കും ഈ പേടിയുണ്ട്, ഈ ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്, പേടിക്കേണ്ട കാര്യമില്ല. ആരൊക്കെ കൊണ്ട്? ഒരു സൈഡിൽ പ്രിയമുള്ളവരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ പിശാച് ആംബുലൻസുമായിട്ട് വരും. അങ്ങനെ ഒരു സൈഡ് നിൽക്കുക, ഇപ്പുറത്തെ സൈഡിൽ മാലാകന്മാർ നിൽക്കുക. ഉടനെ പിശാച് പറഞ്ഞ് ഈ മോശ ഒരാളെ കൊന്നയാളാണ്, ഇവനൊരു തെമ്മാടിയായിരുന്നു, ഇവൻ പലരുമായിട്ട് വഴക്കുകളിയായിരുന്നു എന്ന് മാത്രമല്ല, ഈ കൊണ്ടുപോകുന്ന വഴിക്കും പല പ്രയാസങ്ങൾ ഈ പുള്ളി കാണിച്ചിട്ടുണ്ട്. ദൈവത്തോടൊന്നും അത്ര വലിയ ബഹുമാനം ഈ പുള്ളിക്കില്ല. ഇത് മാത്രമല്ല, ഈ ആളുകളുടെ സ്വർണ്ണമെല്ലാം കൂടെ പൊടിച്ച് ഞാനൊരു ഇതുണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ പലക വരെ തല്ലിപ്പൊട്ടിച്ച പാർട്ടിയാണ്. ദൈവം കൊടുത്ത പലക തല്ലിപ്പൊട്ടിച്ച ആളാണിത്. അതുകൊണ്ട് ഈ ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല, ഇത് ഞങ്ങളുടെ കക്ഷിയാണ്. നമ്മളാണെങ്കിൽ എന്നാ പറയും, നമ്മൾ വായിലിരിക്കുന്ന ചിലർ പണ്ട് കാലത്ത് പറയാറുണ്ട് പിശാചിനെ ഓടിക്കാനായിട്ട് തെറി പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ ആളുകളുണ്ട്, ഒച്ചത്തിൽ ചീത്ത പറയും, ചിലർ പാട്ട് പാടും. പ്രിയമുള്ളവരെ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ പിശാച് മോശയുടെ ഈ ആത്മാവിനെ ചൊല്ലി ഇതാ തർക്കിച്ചപ്പോൾ ഈ മിഖായേൽ മാലാക ഒരു നിന്ദാവചനം പോലും പറഞ്ഞില്ല. കണ്ടോ, സാത്താൻ എതിരായിട്ട് പോലും ഒരു നിന്ദാവചനം പോലും ഈ മിഖായേൽ മാലാക പറഞ്ഞില്ല. കാര്യം എന്താ പ്രിയമുള്ളവരെ, ഒരു വ്യക്തി ഒരു നിന്ദാവചനം ഉച്ചരിച്ചാൽ അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ ദൈവശക്തിയും ദൈവമഹത്വവും ദൈവകൃപയും ചോരും. എന്നിട്ട് ഒരു പ്രത്യേക പൈശാചിക ശക്തിയുടെ സ്വാധീനം ആ വ്യക്തിയിൽ കയറി ബന്ധിക്കും. അതാണ് പ്രശ്നം. ഇതുകൊണ്ട് മാലാകന്മാർ ഒരു കാര്യം ചെയ്യുന്നത്, അവരെപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടങ്ങിരിക്കും. അപ്പോൾ ദൈവശക്തി ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കും. നമ്മുടെ ഈ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, എപ്പോഴും ഞാൻ നായകമ്പലത്തിൻ്റെ കാര്യമാണ്, അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യം കണ്ടുപിടിക്കുകയാണ്. പ്രിയമുള്ളവർ, എപ്പോഴും അദ്ദേഹം ഇരിക്കുമെന്നാണ്, ചുമ്മാ ഇരുന്നാലും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കിടന്നുറങ്ങുമ്പോൾ കൂടെ ഇരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞ്, കിടന്നുറങ്ങുമ്പോഴും പുള്ളിക്കാരൻ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞോട്ടെ കിടന്നുറങ്ങുന്നു. എപ്പോഴും സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചതറിയോ, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ, ബന്ധനവിമോചനങ്ങൾ, അതുപോലെ ലോകത്തിൽ എന്തുമാത്രം മനുഷ്യരെ ദൈവം അത്ഭുതകരമായിട്ട് അനുഗ്രഹിച്ച ഒരു വ്യക്തിയിലൂടെ. അതിന് കാരണം എന്താ, എപ്പോഴും ദൈവത്തെ ആ പുരോഹിതൻ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. നമ്മളൊരു ക്രൈസ്തവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയേ. നിങ്ങൾ ഫുൾ ടൈം എപ്പോഴും ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, മനസ്സിൽ പറഞ്ഞാൽ മതി, മനസ്സിൽ നാക്കൽ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. നാക്ക് നമുക്കറിയാം, നാക്ക് അടച്ചിട്ടാലും അല്ല വായടച്ചിട്ടാലും നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. നമ്മളെ സ്തുതിക്കുക. ഇനി ഇച്ചിരി തുറന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ നാക്ക് നമ്മുടെ വായുവല്ലേ. നീ എന്നെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നെന്ന് ആരും ചോദിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സ്തുതിക്കുക. രണ്ടാമത്, പ്രിയമുള്ളവർ, എന്തെങ്കിലും ഒരു നിന്ദാവചനങ്ങളാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞാലും അവിടുന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു പൈശാചിക ശക്തിയുടെ സ്വാധീനം നമ്മളിലേക്ക് വരികയും നമ്മൾ അശുദ്ധരാകുകയും ചെയ്യും. ക്രൈസ്തവരായ ആളുകളുടെ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന ശക്തി എന്നാണെന്നറിയോ, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഈ കുദാശകളിലൂടെയും കുർബാനയിലൂടെയും എല്ലാം ഭയങ്കരമായ പവർ, ഭയങ്കരമായ ശക്തി, കൃപ നമ്മളിലേക്ക്, യേശുവിന് തുല്യമായ ശക്തിയാണ് ഒഴുകുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, പ്രിയമുള്ളവർ, നമ്മളെ ഒരു പിതാക്കന്മാരുടെ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ, ദൈവവചനം, ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിലേക്ക്. വിശുദ്ധ കുർബാനയുടെ വരുന്നത് എങ്ങനെയാണെന്നറിയോ, കന്യക മറിയാമിൽ നിന്ന് മാംസം ധരിച്ച യേശു ക്രിസ്തു എങ്ങനെയാണോ അതുപോലെ സെയിമാണ് വിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പിതാക്കന്മാർ മറിയാം തീലേത്തോ എന്നൊക്കെ പറഞ്ഞ് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ വിശുദ്ധ കുർബാന ആരംഭിക്കാൻ കാരണം, കന്യക മറിയാമിൽ നിന്ന് മാംസം ധരിച്ച് വന്ന അതേ മാംസം തന്നെയാണ് വിശുദ്ധ കുർബാന, യേശുക്രിസ്തുവിൻ്റെ ശരീരം തന്നെ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് ജീവനുണ്ടോ? ഉണ്ട്. വിശുദ്ധ കുർബാനയിൽ ശരീര രക്തങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് തുടിക്കുന്ന ദൈവശക്തിയാണത്. ആ ജീവൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് വെളിപ്പെടുത്തുന്ന പല അത്ഭുതങ്ങളും ഭൂമിയിൽ നടന്നിട്ടുണ്ട്. ഒരിക്കല് ഒരു സ്ത്രീ, അവർക്ക് മാതാവിൻ്റെ ഒരു സന്ദേശമൊക്കെ കിട്ടിയ ഒരു സ്ത്രീയാണ്, ആ വ്യക്തിയുടെ നാക്കിൽ വിശുദ്ധ കുർബാന വെച്ചപ്പോൾ വിശുദ്ധ കുർബാന മാംസമായി മാറി. മാംസമായി മാറുക മാത്രമല്ല പ്രിയമുള്ളവരെ, അവർ പേടിച്ചു പോയി, ബ്ലഡെല്ലാം ഒഴുകാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ആ നാക്കയിൽ ഇരുന്നുകൊണ്ട് ആ വിശുദ്ധ കുർബാന ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി, ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അനേകർക്ക് ഇപ്പം യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അത് കിട്ടും, വിശുദ്ധ കുർബാന മാംസമായതിൻ്റെ വീഡിയോ. ആ റാണി എന്ന് പറയുന്ന റാണി, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം സംഭവിച്ചു, റാണി എന്ന് പറയുന്ന സ്ത്രീയുടെ നാക്കിൽ വിശുദ്ധ കുർബാന മാംസമായി തീർന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, റിയലായിട്ട് യേശു വരികയാണ് വിശുദ്ധ കുർബാനയിൽ. ആ വിശുദ്ധ കുർബാന നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ റിയലായിട്ട് ആര് നമ്മുടെ കൂടെ പോരുക? യേശു നമ്മുടെ കൂടെ പോരുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ, ഇപ്പം കാനാവിലെ കല്യാണം ഞാൻ വെള്ളം വീഞ്ഞാക്കി, വെള്ളത്തിൽ വീഞ്ഞിൻ്റെ കുറവ് വന്നപ്പോഴാണ്. അപ്പോൾ ചില ആളുകൾ ഓർക്കും, എന്നാൽ പിന്നെ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് അരക്കയ്യൊന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതാ യേശു കൂടെ പോരുകയാണ്, നേരിട്ട് പോരുകയാണ്, ഡയറക്റ്റായിട്ട് യേശു നമ്മുടെ കൂടെ പോരുകയാണ് വിശുദ്ധ കുർബാനയെ. എന്നിട്ട് ആ യേശുവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ വീട്ടിൽ? എന്തുകൊണ്ടാണ് കാര്യം എന്നറിയോ, പ്രിയമുള്ളവരെ, നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുകയോ അവന് മുഖത്തപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. നമ്മുടെ കൂടെ യേശു പോന്നു കഴിഞ്ഞാൽ പിന്നെ പ്രിയമുള്ളവരെ, ആ യേശു ക്രിസ്തു പിന്നെ ഒരിക്കലും മരിക്കത്തില്ല. യേശു ജീവിതാന്ത്യം വരെ നമ്മുടെ കൂടെ പോരുക. വിശുദ്ധ കുർബാനയുടെ ശക്തി. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, കർത്താവേ നിൻ രക്തശരീരം. അപ്പൊ കർത്താവ് ഇതിൻ്റെ രക്തശരീരങ്ങൾ ഭക്ഷിച്ച ഭക്തരായിട്ട് മരിച്ചവർക്ക് നല്ല ഓർമ്മ, നിന്റെ മുഖത്ത് മുദിക്കുന്ന നാളിൽ അവരെന്ത് ചെയ്യും? ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാനുള്ള പവറുമായിട്ടാണ് വിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. എന്നിട്ട് ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മുടെ ഭവനത്തിൽ എപ്പോഴും പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയാവോ? സായാഹ്നമായപ്പോൾ അവൻ ഉലാത്തുന്ന സ്വരം കേട്ട്. ഏദൻ തോട്ടത്തിൽ സായാഹ്നമായപ്പോൾ അവൻ്റെ കാൽപെരുമാറ്റം അവർ കേട്ടു. അപ്പൊ ഈ പകല് കർത്താവ് എന്നോട് കയറുന്നു. ഡേ ഡ്യൂട്ടി ഇല്ലേ കർത്താവിന്? അപ്പൊ നമ്മളവർക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി കർത്താവ് അതൊക്കെ വന്നായിരിക്കും. കാരണം നൈറ്റ് ഡ്യൂട്ടി ആ സമയത്ത് ആദാമിന് ഹവായിക്ക് ഉറങ്ങാൻ വേണ്ടി രാത്രി കർത്താവ് ഡ്യൂട്ടി ഏറ്റെടുത്താൽ അല്ല. എപ്പോഴാണോ അവർ പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും തുടങ്ങിയത് അപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവപ്പെട്ടു. അല്ലാത്തപ്പോഴും ഉണ്ട്, അല്ലാത്തപ്പോഴും ദൈവം കൂടിയുണ്ട്, പക്ഷേ അവർക്ക് അനുഭവവേദ്യമല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലും കൂതാശയിലും നിലനിൽക്കുന്ന ദൈവശക്തി നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യണം. ഇനി അടുത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 18:10, അതാണ് അടുത്ത പ്രശ്നം.
ഈ ചെറിയവരിൽ ആരെയും
നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ കേട്ടോ, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പിന്നെ
സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
നമ്മുടെ ഈ ഇരിക്കുന്ന ഇപ്പൊ ഇത്രയും പേരിരിക്കുന്നില്ലേ, ഇത്രയും പേരുടെ ദൂതന്മാരുണ്ട്. ദൈവം ഓരോരുത്തർക്കും ഓരോ കാവൽ ദൂതന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വഴി വിട്ടു പോകുമ്പം മാലാഖയ്ക്ക് പോരാൻ പറ്റാത്തത് കൊണ്ട് വേദനയോടെ പാപത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മാലാഖയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാലാഖ കരയും. പിതാവിൻ്റെ മുമ്പിൽ പോയിരുന്നുകൊണ്ട് മാലാഖ എന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കാവൽ മാലാഖ, നമ്മളിപ്പം വൈകുന്നേരം, ചിലപ്പോൾ ഇന്നലെ നമ്മൾക്ക് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നതാ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പുറത്ത് വന്ന, ഇന്നിപ്പോൾ തൂത്തുട്ടി പോകണ്ട എന്നൊക്കെ നമ്മൾ വിചാരിച്ച് കാണും. പക്ഷേ നമ്മുടെ കാവൽ മാലാഖ പറയും, അങ്ങനെ ശരിയാകുകയില്ല, നമുക്ക് പോകാം, പ്രേരണ നൽകും. അല്ലെ മക്കളിലൂടെ പറയിപ്പിക്കും, അല്ലെ ഭാര്യയിലൂടെ പറയിപ്പിക്കും, മനുഷ്യരിലൂടെ മാലാഖ പ്രവർത്തിക്കും. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മളെ ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ട് അപകടങ്ങളിൽ നിന്ന് വഴി മാറ്റി വിടുന്നത്. ചിലപ്പോൾ നമുക്ക് ബ്ലോക്ക് തരും, നിങ്ങൾ ബ്ലോക്ക് തന്നു കഴിയുമ്പം ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിക്കാരെ തെറി പറയരുത്. കാരണം എന്താണ്? ചിലപ്പം വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടായിരിക്കാം ചിലപ്പം ഒരാൾ വിലങ്ങം ചാടിയത്. നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, നന്ദി പറയണം. സത്യത്തിൽ എനിക്ക് ഞാൻ ഓർക്കുകയാണ്, ഒരു അച്ഛൻ, ആ അച്ഛന് നല്ല ദൈവീക ശുശ്രൂഷ ചെയ്യുന്നൊരു അച്ഛനാണ്. പക്ഷേ ആ അച്ഛന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാതാവിനോടുള്ള വിശ്വാസമൊക്കെ അങ്ങ് പോയി. ഓ, അതിപ്പം മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങൾ രോഗശാന്തി നടക്കുന്നത്. പിന്നെ എന്തിനാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്? ക്രമേണ ഉപേക്ഷിച്ച് പിന്നെ അതില്ലാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രിയമുള്ള ഒരു പുള്ളി ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഫ്ലൈറ്റ് അങ്ങ് മിസ്സായി. അവരാകെപ്പാടെ ഫെഡപ്പായി, പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ ഫ്ലൈറ്റ് മിസ്സായി. അവർ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അവർ വിഷമിച്ചിരുന്നപ്പോൾ ഫ്ലൈറ്റുകാരെ ഒന്നും ചീത്ത പറഞ്ഞില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഫ്ലൈറ്റ് മിസ്സാകുമോ അല്ലെങ്കിൽ ലേറ്റ് ആകുമോ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നവരെ മുഴുവൻ നമ്മൾ ചീത്ത പറയും. ഞാൻ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, അവ കർത്താവ് വെളിപ്പെടുത്തി തന്ന വചനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ധ്യാനം തുടങ്ങുകയാണ് ഇന്ന് വൈകുന്നേരം മുതൽ. അപ്പോൾ അടുത്ത ആഴ്ച വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ ധ്യാനം നടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന എടുത്തപ്പം കർത്താവ് പ്രത്യേക ഒരു വചനം നൽകിയതാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ പ്രത്യേക വചനം, അപ്പം നമ്മൾ ഓർക്കുക, ഈ അച്ഛൻ എന്തായാലും എന്ത് ചെയ്തു? അവരൊന്നും വേണ്ടി അവരവിടെ ഇരുന്ന എയർപോർട്ടിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പരിചയമുള്ള ഒരു വ്യക്തിയെ കണ്ടു. ആ പരിചയമുള്ള വ്യക്തി വന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്, എന്നാ പറ്റി എന്നൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇനി ഫ്ലൈറ്റ് ഇല്ല, നാളെ ഫ്ലൈറ്റ് ഉള്ളൂ. ഉടനെ പെട്ടെന്ന് പ്രിയമുള്ളവർ, അവർ മജുഗോറി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, മജുഗോറി, അത് എങ്ങോട്ട് റഷ്യയിലും കണ്ടാന്ന്. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞു, എന്നാൽ പിന്നെ അവിടെ ഒരു ഇങ്ങനെ പോകണമെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ടു. അവിടെ മാധവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ അച്ഛനും ഗ്രൂപ്പും കൂടെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേറൊരു ടിക്കറ്റ് എടുത്ത് ആ സ്ഥലത്തേക്ക് പോയി. എന്നാൽ അവിടെ നിന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഈ മാധവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ചെന്നാൽ ഉടനെ മാനസാന്തരം ഉണ്ടാകും. വെറുതെ അവിടെ പോയാൽ മതി, വെറുതെ അവിടെ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉടനെ പശ്ചാത്താപവും കുംഭസാരിക്കാനുള്ള അഭിഷേകവും കിട്ടും. ഈ അച്ഛൻ അവിടെ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം കൊടുത്തു, നീ പ്രാർത്ഥിക്കുക, അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധ മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുക, ചെവിക്കാത്ത സ്വരം. ആ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ആ അന്ന് മുതൽ വീണ്ടും എന്ത് ചെയ്തു, പരിശുദ്ധ അമ്മയോടുള്ള തീവ്ര ഭക്തി ആ വൈദികനിലുണ്ടായെന്ന് ആ ഭക്തി അച്ഛൻ പറയുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിച്ചപ്പം പുതിയ ഒരു അനുഭവത്തിലേക്ക് ദൈവം നയിച്ചു. ഇതുപോലെ നമുക്കുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും ദൈവം നമ്മെ ഉപരിയായി ദൈവമോ നാമമുഖത്വത്തിനാക്കി മാറ്റാൻ പറ്റും. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നതെന്നറിയാമോ, നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്തേലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ നമ്മൾ അങ്ങോട്ട് ഈ നിന്ദിക്കാൻ തുടങ്ങും. ശരിയല്ലേ? നമ്മളതിനകത്ത് കാരണക്കാരായവരെല്ലാം പറയും, ആ ഇവള് കാരണം എൻ്റെ ജീവിതം എങ്ങനെയായത്, ആ ഈ തള്ള കാരണം എൻ്റെ ജീവിതം മുടിഞ്ഞു പോയി, ഈ അപ്പനും കാരണം എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയി, ഈ ടീച്ചർ കാരണമാണ് എനിക്കിങ്ങനെ വന്നത്, ഞാനങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാൻ പോയതാണ്, സെക്കൻഡ് ഗ്രൂപ്പ് തന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നിച്ചത്. ഇങ്ങനെ ജീവിതത്തിൽ മുഴുവനും നിന്ദകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ ജീവിതം പോക്കടിക്കാൻ പോകും. അവരുടെ ജീവിതം പോക്കടിക്കും, അവർക്ക് അഭിഷേകം കിട്ടുകയില്ല, പരിശുദ്ധാത്മാവ് വേദനിച്ച് വേദനിച്ച് നിൽക്കും, ഒന്നും ചെയ്യാൻ പറ്റാതെ. കാരണം എന്താണ്? പ്രിയമുള്ളവരെ, നമ്മളെ നിന്ദിക്കുന്ന വ്യക്തി ഓർക്കണം, നമ്മളൊരു നിന്ദ അങ്ങോട്ട് വിടുമ്പം ആ വ്യക്തി ദൈവനാമ മുഖത്വത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കിയ ആളാണ്. അയാളെ നമ്മൾ നിന്ദിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ ഈ നിന്ദിച്ച കാര്യം ആരെങ്കിലും ചെന്ന് അയാളോട് പറഞ്ഞാൽ അയാൾക്ക് എന്തു തോന്നും? അയാൾക്ക് മനസ്സിന് വിഷമം തോന്നും, അയാൾക്ക് ദുഃഖം വരും, അയാൾ കരയും, അയാളിങ്ങനെ ഓർക്കും, ദൈവമേ എല്ലാവരും എന്നെ ഇങ്ങനെയാണല്ലോ കാണുന്നത്. അയാളുടെ വ്യക്തിത്വം മലിനമാകും, അതിലൂടെ ആ വ്യക്തിയുടെ അഭിഷേകം നഷ്ടപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും മനുഷ്യനെ നിന്ദിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, സംഭവിക്കുന്നത് നമ്മുടെ ദൈവകൃപ തളർന്നു പോകും. കാരണം എന്താ? എല്ലാ വ്യക്തികൾക്കും ഒരു കാവൽ ദൂതൻ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിൽ പല ആളുകളും ഈ മറ്റുള്ളവരെ ഈ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കൃപ നിലനിൽക്കാത്തത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലേക്കും ശക്തിയിലേക്കും നമ്മൾ വളരാത്തതിൻ്റെ കാരണം പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ള പല വ്യക്തികളെയും ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറ്റം പറയുക, നിന്ദിക്കുക, പരിഹസിക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം 1, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പിന്നെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ പീഠത്തിൽ ഇരിക്കാതെ. ഇപ്പോഴത്തെ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെ നിന്ദിക്കാനും പരിഹസിക്കാനുമാണ്. അതുകൊണ്ട് പിശാചിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു സാധനമാണ് ഈ ഫേസ്ബുക്കും വാട്സപ്പും. കാരണം ഇതാണ്, ദൈവനാമ മുഖത്വത്തിനല്ല, ഞാൻ ഓർക്കുകയാണ്, അൽഫോൻസ് കണ്ണത്താനത്തിൻ്റെ ഭാര്യ എന്തോ ഒരു ചെറിയ ഡയലോഗ് എന്തോ പറഞ്ഞ് എന്തോരം ആ സ്ത്രീയെ ആളുകൾ നിന്ദിച്ച്, ഞാനിങ്ങനെ ഓർത്ത് എന്തുമാത്രം മനുഷ്യർ ആ വ്യക്തിയെ നിന്ദിച്ച്. ആ വ്യക്തി പിന്നീട് അതിൻ്റെ മറുപടി പറഞ്ഞു, ഞാൻ ഒരു തമാശ പറഞ്ഞാണ്, ഞാനിങ്ങനെ സാധാരണ കോമഡിയൊക്കെ അടിക്കുന്ന ആളാണ്, ഞാൻ തന്നെ ഒരു കോമഡിയാണ് വെള്ളിക്കാരത്തി പറഞ്ഞ, എന്നെ ഇതുപോലെ അത് എനിക്ക് വിഷമായി. കണ്ടോ, ആ വ്യക്തിയെ നമ്മളിത് കണ്ടേച്ച് നമ്മൾ ചിരിക്കുമ്പോൾ, ഞാനും സത്യത്തിൽ പ്രിയമുള്ളൊരിത് കണ്ടപ്പോൾ ചിരിച്ചായിരുന്നു, ഈ ഡയലോഗൊക്കെ കണ്ടപ്പോൾ ഞാനും ചിരിച്ചായിരുന്നു, അതിനുശേഷം ആ സ്ത്രീയുടെ മറുപടി കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. കാരണം എന്താ? നമ്മളിത് കണ്ട് ചിരിച്ചപ്പം പ്രിയമുള്ളവരെ, ആ വ്യക്തി എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട്. നമ്മൾ ആ വ്യക്തിയുടെ കൂടെ സഹതപിക്കുകയല്ലേ വേണ്ടിയത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോ ദിവസം ചെല്ലുംതോറും ഈ ലോകം കാണിക്കുന്നത് പോലെ നമ്മളും കാണിച്ച് കാണിച്ച്, നമ്മളും ക്രമേണ അഭിഷേകമുള്ള നമ്മൾ ക്രമേണ ലോകത്തിൻ്റെ മനുഷ്യരായിട്ട് അങ്ങോട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ കഴിവുള്ളിടത്തോളം എന്ത് ചെയ്യാണ്? നമ്മൾ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതാണ് നമ്മളിലെ അഭിഷേകം നഷ്ടപ്പെടുന്ന ഒരു മേഖല. ഇനി ഇതിൻ്റെ വേറൊരു ദുരന്തം എന്താണെന്നറിയോ? റോമ 2:1, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയിരുന്നാലും മറ്റുള്ളവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. വിധിക്കുന്ന നീയും അതേ പാപത്തിൽ കുടുങ്ങി. സംശയം വേണ്ട പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ വിധിക്കുകയെന്ന് വിചാരിച്ച ഏതൊരു കാര്യത്തിന്, എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്, പുള്ളിക്കാരത്തിൽ വളരെ പക്ക ഡീസൻ്റ് ആയിരുന്നു, നല്ല ജീവിതം, അങ്ങനെ നല്ല പള്ളിയിലൊക്കെ പോകും, പ്രാർത്ഥിക്കും, അങ്ങനെ നല്ല കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു. ആ വ്യക്തിക്ക് എന്ത് പറ്റിയെന്നറിയോ? പ്രിയ, ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ആരെ കണ്ടാലും എന്ത് ചെയ്യും? അവരുടെ കുറ്റം പറയും. അതാണ് അവരുടെ ഒറ്റ പ്രശ്നമുള്ളൂ, ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അത് കുറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവർ, നമ്മൾ പറയുന്ന പോലത്തെ ഇങ്ങനെയും കുറ്റമല്ല പറയുന്നത്. നമ്മളൊക്കെ ഡയറക്റ്റ് അങ്ങ് പറയുകയല്ലേ, ഇവൻ എന്നാ ഒരുത്തന അങ്ങനെയൊക്കെ, അങ്ങനെയൊന്നല്ല, പോളീഷായിട്ടാണ് പറയുന്നത്. കുറ്റമായിട്ട് തോന്നുകയില്ലാത്ത രീതിയിൽ ആ കുറ്റം പറയുന്നത്, അതാ പ്രത്യേകത. ഇപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് പറയുക, അപ്പോൾ നല്ലൊരു പെങ്കൊച്ചാ കേട്ടോ എന്ന് പറഞ്ഞു, നല്ല പെങ്കൊച്ചൊക്കെയാ, പക്ഷേ വസ്ത്രധാരണം അത്ര ശരിയൊന്നുമല്ല, പേരൻസ് അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, ഇത് പറയും. നമ്മളത് ഒരാളെക്കുറിച്ച് ഒരു നല്ലത് പറയുക, ആ ഉടനെ പറയും, അവരുടെ അപ്പനൊന്നും അത്ര അങ്ങോട്ട് ശരിയല്ല, അങ്ങനെ പറയും. ഒരാൾ മരിച്ച ആളെക്കുറിച്ച് പറയാം, ഞാൻ പറയും ഒരിക്കൽ പറയും, ഞാൻ അങ്ങനെ പറഞ്ഞ് സത്യത്തിൽ ആ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ നല്ലൊരു വിശുദ്ധനായ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന, എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, ആ പക്ഷേ അത്ര വലിയ വിശുദ്ധനൊന്നും അല്ല, പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ വീക്ക്നെസ് പുള്ളി നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ശാരീരികമായ രോഗിയായിരുന്നു അന്നേരമൊക്കെ, ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, പുള്ളി ചുമ്മാ അത് ഈ ബലഹീനത മുതലെടുത്ത് എന്ത് ചെയ്യും, കാശൊക്കെ വല്ലതും തരികയാണെങ്കിൽ അതൊക്കെ മേടിച്ച് പോക്കലിട്ട് പുള്ളി അത് മുതലെടുത്ത്. ഇങ്ങനെ പ്രിയമുള്ളവരെ, ഏത് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാലും ആ മനുഷ്യനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ. ആകെപ്പാടെ ആ വ്യക്തി നല്ലത് പറഞ്ഞിട്ടുള്ള 2-3 പേരേ ഉള്ളൂ. അതൊന്ന് തൻ്റെ മക്കളാണ്, ഭർത്താവിനെക്കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല, അമ്മായിയമ്മയെക്കുറിച്ചും പറഞ്ഞു, ആരെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ പറഞ്ഞിട്ടുള്ളത് തൻ്റെ മക്കളെക്കുറിച്ച് മാത്രമേ നല്ലത് പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരെക്കുറിച്ചും ഇന്നേ വരെ കൊള്ളം കേട്ടോ നല്ല ആളാണ് എന്ന് പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഏത് കാര്യവുമായി ബന്ധപ്പെടുത്തിയാണോ ഈ വ്യക്തി എല്ലാവരെയും കുറ്റം പറഞ്ഞത്, അതേ പാപത്തിൽ ചെന്ന് പടുക്കോന്ന് വീണിട്ട് കരഞ്ഞ് നിലവിളിച്ച് വന്നു, വീണുപോയി കണ്ടോ. അപ്പോൾ ഞാൻ, തമ്പുരാനെ ഇതെന്നാ ഇത്, ഇങ്ങനെ എല്ലാ മനുഷ്യരും ഇങ്ങനെ വീണുപോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് മറുപടി നൽകിയതാണ്, 2:1, വിധിക്കുന്ന നീയും അതേ കുറ്റത്തിൽ ചെന്ന് വീഴും. വിധിക്കുന്ന നീയും അതേ കുറ്റത്തിൽ ചെന്ന് വീഴും. അതുകൊണ്ടാണ് പ്രിയമുള്ളവനെ, യേശു ക്രിസ്തു എന്ത് ചെയ്തു, കാൽവറി മലയിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ എല്ലാവരെയും നിരപരാധികളായി കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിഞ്ഞുകൂടാ, ഇവരെയെല്ലാം നിരപരാധികളായി വിട്ടയക്കണമേ. അപ്പോൾ പ്രിയമുള്ളവനെ, നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. ഞാനീ അടുത്ത കാലത്ത് തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് നൽകിയ ഒരു നിർദ്ദേശമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നിങ്ങൾക്കൊരു ഉപദേശമായിട്ട് ഞാൻ തന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെ ഈ ലോകം നമ്മളെ പീഡിപ്പിക്കും. നമ്മളെക്കുറിച്ച് നല്ലതൊന്നും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യവുമില്ല. നമ്മളിനി അത്ര നല്ലതല്ല കർത്താവ് നോക്കിയ. പ്രിയമുള്ളവർ, നമ്മൾ മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ദൈവം നമ്മളെ തൊടാൻ ആരെ അനുവദിക്കുകയില്ല. കാരണം എന്താ? ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ നമ്മുടെ ബലഹീനതകളും പോരായ്മകളും എല്ലാം ദൈവം നോക്കിക്കോളും. റോമ 14 ഈ റോമ 14 അധ്യായത്തിലെ ആ 4-ാമത്തെ വാക്യം നോക്കാം.
മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ്? സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത്. അവനെ താങ്ങി നിർത്താൻ യജമാനന് കഴിവുള്ളതുകൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും.
പ്രിയമുള്ളവരെ, സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ്? കണ്ടോ, മറ്റൊരാളുടെ സേവകൻ. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്, ദൈവം വിളിച്ചതാണ്. അപ്പോൾ ഈ നമുക്കെല്ലാവർക്കും എന്തുകൊണ്ട് ഒരു കാവൽ മാലാക മേളിരുന്ന് പ്രാർത്ഥിക്കുക. ആ കാവൽ മാലാക അവിടെ സ്വർഗത്തിൽ ഇരുന്ന് പിതാവേ, ഈ ചെറിയവനെ അനുഗ്രഹിക്കണമേ, ഇവൻ്റെ ബലഹീനത മാറ്റണമേ, ഇവൻ്റെ കുറവുകൾ മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഇവനെ നിന്ദിച്ച് അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന് നമ്മുടെ അടുക്കലേക്ക് അയക്കുന്ന കൃപ പതുക്കെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഇതാ സംഭവം. അതുകൊണ്ട് കർത്താവ് പറയാണ്, സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത്, അവനെ വിധിക്കാൻ നീ ആരാണ്? അപ്പോ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കയറി വിധിക്കുകയും പഴിക്കുകയും ചെയ്തു കഴിയുമ്പം നമ്മുടെ ദൈവകൃപ ടപ്പേന്ന് അങ്ങ് ചോർന്നു പോകും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്ക്, ഈ ഒരു മേഖല മാത്രം കുമ്പസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് 2016 2017 ഡയറി മൊത്തം വേണ്ടി വരും. ഏറ്റവും കൂടുതൽ പാപം ഈ മേഖലയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ശരിയല്ലേ? ഏറ്റവും കൂടുതൽ പാപം ഈ മേഖലയിലാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ മനസ്സിൽ മുഴുവൻ എന്താണ്? വിധിയും പഴിയായിട്ട് ഇങ്ങനെ കിടക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുന്നത്. അല്ലാതെ വലിയ മാരക പാപം ഉണ്ടായിട്ടല്ല, മാരക പാപമല്ല നമ്മുടെ ബന്ധനത്തിന് കാരണം, മറിച്ച് ഇത് സ്നേഹത്തിനെതിരായിട്ടുള്ള പ്രത്യേക പാപമാണ്. ഈ പാപം ഇങ്ങനെ നമ്മൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഹോളി സ്പിരിറ്റ് നമ്മളിലേക്ക് ഇങ്ങനെ പ്രവഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു തീരുമാനം കൊണ്ടെടുക്കണം. എന്താ തീരുമാനം? ഇന്ന് മുതൽ അടുത്ത ശനിയാഴ്ച വരെ, അത്രയൊക്കെ പറ്റുള്ളൂ നമ്മളെ കൊണ്ട്, അടുത്ത ഞായറാഴ്ച ഇവിടെ ധ്യാനം കൂടാൻ വരുമല്ലോ, അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ദിവസം ഒരു ആഴ്ചത്തേനെ നമ്മളിനി എന്ത് ചെയ്യുന്നില്ല, ആരും നിന്ദിക്കുന്നില്ല. ഇനി അഥവാ ഇനി ഇതിനെ തടുക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ആരേലും പ്രിയമുള്ളവരെ നിന്ദാവചനം പറയാൻ വരുമ്പം നമ്മൾ വിഷയം മാറ്റുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, സത്യത്തിൽ നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നു എന്ന് പറയുക. ഇത് പറഞ്ഞ് മാത്രമേ തടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മുടെ ഇവിടെ വരുന്ന പാത്രക്കേസുകാരുടെ സെക്രട്ടറി തിരുമേനി നമ്മളെ ആരുടെ കുറ്റം പറഞ്ഞാൽ അന്നേരം പറയും. ആ അത് നമ്മൾ പറഞ്ഞിട്ട് ഇനി നമ്മളെങ്ങാനും അതിരേക്കാവിൽ ഒഴിപ്പോയെങ്കിൽ അതുകൊണ്ട് വേണ്ടെന്ന്, ഒരാളുടെയും കുറ്റം പറയത്തില്ല. പ്രിയമുള്ളവരെ, ആരുടെയും കുറ്റം പറയത്തില്ല. എല്ലാം പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേനും പറയാം, അതേ അങ്ങനെ നമുക്കും ചിലപ്പോൾ അങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയതന്നെ, അതുകൊണ്ട് മിണ്ടായിരിക്കുക. എല്ലാവരോടും അതുകൊണ്ട് ഏത് കുറ്റവാളി വന്നാലും എന്തു ചെയ്യും, കയറി അവരോട് ദാക്ഷിണ്യം അങ്ങ് കാണിക്കും. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നറിയോ, നമ്മുടെ കുറ്റങ്ങളെല്ലാം അങ്ങ് ക്ഷമിക്കപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അങ്ങ് വിട്ടുകളയും. നമ്മുടെ വലിയ വലിയ പാപങ്ങളുണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ നമ്മുടെ ബന്ധനങ്ങളായി കിടക്കുന്ന പാപങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും മാറാത്ത തഴക്കദോഷങ്ങൾ, അതുപോലെയുള്ള മാരക പാപങ്ങൾ, ഇതെല്ലാം ഒറ്റയടിക്ക് എടുത്തു മാറ്റാനുള്ള ഒറ്റ മാർഗമാണ് ഈ കുറ്റം വിധി അങ്ങോട്ട് നിർത്തുക. ആ യേശു ബാരാസിഖാരുടെ പുസ്തകം 23 അതിനകത്തൊരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം.
എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി, ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവവുമായ കർത്താവേ,
എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി, ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യാൻ ഇടയാവുകയില്ല. എന്നിട്ട് താഴോട്ട് വന്നിട്ട് പറയുകയാണ് ഏഴാം അധ്യായം വാക്യം മുതൽ.
കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല.
നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുവിൻ. ഈ ഉപദേശം സ്വീകരിക്കുന്ന ആരും ദൈവതിരുസന്നിധിയിൽ ചെന്നാൽ ദൈവം നോക്കുമ്പം ഒരു കുറ്റവും കാണുകയില്ല. നമ്മൾ ചെറിയ പാവമൊക്കെ ഉള്ളൂ, നമ്മൾ ദൈവതിരുസന്നിധിയുടെ കുറ്റം പറഞ്ഞു ചെന്നാൽ അതേ മുഴുവൻ കുറ്റവും നമ്മളുടെ മേൽ ദൈവം നോക്കുമ്പം കാണും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ചെന്നേച്ച് കുറ്റം പറയുക, നമ്മൾ കുറ്റം പറഞ്ഞേച്ച് കുമ്പസാരിക്കാൻ ചെന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് നോക്കുമ്പം നമ്മുടെ കുറ്റം മാത്രമല്ല നമ്മളെ നോക്കും കാണുന്നത്, ആ പറഞ്ഞ പാപങ്ങളുടെ മുഴുവൻ പാപബന്ധനവും നമ്മളിൽ കാണും. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ട് കുറ്റം വിധിയിലൂടെയാണ് പാപം പകരുന്നത്. പാപം മറ്റുള്ളവരിലേക്ക് പകരുന്നത് വിധിയിലൂടെയും വഴിയിലൂടെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവനെ, ഇതാ പാപവിമോചനത്തിന് വേണ്ടി കരുണയ്ക്കായി ദൈവദരിസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയും. പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ ബന്ധനങ്ങൾ ഇതൊക്കെ അഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിഷ്കളങ്കമായി തലമുറകൾക്ക് വേണ്ടി കരങ്ങൾ നീട്ടി നമ്മളെന്ത് ചെയ്യണം? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം കുറ്റം ചെയ്ത്, മക്കൾ കുറ്റം ചെയ്ത്, അവരുടെ മക്കൾ കുറ്റം ചെയ്ത്, ഇങ്ങനെ പാരമ്പര്യ പാപങ്ങളായിരിക്കും, പാരമ്പര്യ രോഗങ്ങൾ കാണും. നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ബന്ധനങ്ങൾ അന്നേരം അഴിഞ്ഞു വീഴും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിധിയുടെയും പഴിയുടെയും മേഖല, അത് നിങ്ങളുടെയും എൻ്റെയൊക്കെ എല്ലാവരുടെയും ജീവിത വിധിയുടെ മേഖല വിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ആത്മീയ മേഖലയിൽ ഒരു പരിധി വിട്ട് അഭിഷേകത്തിലേക്കും കൃപയിലേക്കും പോരാൻ സാധിക്കുകയില്ലെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ട് ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളും ചെയ്യണം. എന്ത് ചെയ്യണം? പിന്നെ അടുത്ത് പറയണം, എട്ടാമത്തെ വാക്യം.
പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്.
പാപിയുടെ പതനത്തിന് കാരണം, പാപിയായിരിക്കാം പക്ഷേ നിലം പതിക്കുകയില്ല. നിങ്ങൾ വീഴാൻ കാരണം എന്താണെന്നറിയോ? പുകവലി വിട്ടുമാറാത്തത്, വീണ്ടും കള്ളുകൂടി ചെന്ന് വീഴുന്നത്, വീണ്ടും വ്യഭിചാരത്തിൽ ചെന്ന് വീഴുന്നത്, വീണ്ടും അശുദ്ധ പാപങ്ങൾ വീഴുന്നത്. നിങ്ങളുടെ പാപം, നിങ്ങൾ മാതാപിതാക്കന്മാർ അവരുടെ ഇവിടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പിള്ളേർ പോയി പാപത്തിൽ ചെന്ന് വീഴും. സൂക്ഷിച്ചോണം. നിങ്ങൾ ആരുടെയും കുറ്റം പറയരുത്. അപ്പുറത്തെ പെണ്ണിനെ ഇങ്ങനെ പറ്റി, ഇപ്പുറത്തെ പെണ്ണിനെ ഇങ്ങനെ പറ്റി, ഇതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അല്ലെങ്കിൽ അവൾ കേമിയായിരുന്നു, മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കും, ഇതൊന്നും പറയരുത്. പറഞ്ഞാൽ പ്രിയമുള്ളവർ, നിങ്ങളുടെ പിള്ളേർക്കിട്ട് അടി കിട്ടും. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക. എനിക്കൊന്നും അറിയാനും മേല് നമുക്ക് അത് സാരമില്ല. ദൈവം കരുണ ചെയ്യും, അവരെ മോചിപ്പിച്ചോളും. ദൈവം അവർക്ക് മാപ്പി കൊടുക്കട്ടെ. ഇതൊക്കെ പറയാവുള്ളൂ നമ്മൾ. അല്ലാതെ പറഞ്ഞാൽ പ്രിയമുള്ളവർ, ഈ തിന്മയുടെ ദുരാത്മാവ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് ആഞ്ഞടിക്കും. ഇവിടെ പറയാണ്, പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. പിന്നെ
ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ.
ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാക്കാണ്. പിന്നെ
ആണയിടുന്ന ശീലം നന്നല്ല, പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്.
അതുകൊണ്ട് നിങ്ങൾ ഉമ്മ കയറി എന്ത് ചെയ്യരുത്? അതും ഇതും പറഞ്ഞ് നാക്കരെ വെറുതെ കളയരുത്. പിന്നെ
നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല.
പ്രിയമുള്ളവർ, നിരന്തരം പീഡിപ്പിക്കുന്ന അടിമയുടെ ദേഹത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു മുറിവ് മാറും, അടുത്ത മുറിവ് എന്ന് പറഞ്ഞതുപോലെ, നാക്കിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാതെ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ പാപം വിട്ടുമാറാതെ അയാളുടെ ദേഹത്ത് ഇങ്ങനെ എപ്പോഴും പാപത്തിൽ വീണ് വീണ് മലിനനായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് കാലി വെക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നാക്ക് നിയന്ത്രിക്കുക, വേറൊരു മാർഗവും ഇല്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് രാവിലെ എഴുന്നേറ്റ് ഒത്തിരി പേരുടെ കുറ്റം പറയണമെന്ന്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ കുഴപ്പം ഇതാണ്, എന്ത് സുഖമാണ് സത്യത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സുഖമുള്ളൊരു സംഭവം വേറെ ഇല്ല പ്രിയമുള്ളവർ. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്ര സുഖമുള്ളൊരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ വേറെ വല്ലതും ഉണ്ടോ? പക്ഷേ കുഴപ്പം ഇതാണ്, നമ്മൾ വീണു പോകും, നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി അങ്ങോട്ട് അവസാനം ഒരാഴ്ച നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. എന്ത് അഭിഷേകമായിരിക്കും! നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നല്ല അഭിഷേകം കിട്ടും. നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉന്മേഷം കിട്ടും. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക കൃപ പ്രത്യേകം കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങും, ഈ ബന്ധനം മാത്രം അഴിയുമ്പം. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നമ്മളിപ്പോൾ ഇപ്പം ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പം പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ ക്രമം നിങ്ങളിൽ ഇങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നല്ല ഉന്മേഷമൊക്കെ കിട്ടുന്നത്. ഈ ഉന്മേഷം ഇനി ചോർന്നു പോകുന്ന എപ്പോഴാണെന്നറിയാവും, നിങ്ങൾ ഓഫീസിൽ ചെന്നേച്ച് കുറ്റം പറയും. ഇവിടുന്ന് വണ്ടിയെ കയറുമ്പോൾ തന്നെ പരിപാടി ആരംഭിക്കുമല്ലോ. ഇവിടുന്ന് വണ്ടിയെ കയറുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യും, ഓരോ പരിപാടി അങ്ങോട്ട് ആരംഭിക്കും. അതോടുകൂടി ഇവിടെ കിട്ടിയ മുഴുവൻ ദൈവകൃപയും അങ്ങോട്ട് ചോർന്നു പോകും. അതുണ്ടാകാതിരിക്കാൻ ഇന്ന് പ്രിയമുള്ളവരെ നമ്മൾ നോവിന് പൂട്ടും താക്കോലും വെച്ച് സൂക്ഷിക്കണം. അപ്പോൾ വളരെയധികം മാറ്റം നമുക്ക് വരും. അതുകൊണ്ടാണ് ആവർത്തന ആസിറായുടെ യേശു ആസിറായുടെ പുസ്തകം, പ്രഭാഷകൻ്റെ പുസ്തകം 28:13 തൊട്ടുള്ള വചനം.
പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീരവനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാന ബലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാഴ്ത്തല അനേകരി വീഴ്ത്തിയിട്ടുണ്ട്, നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. അപവാദമേൽക്കാത്തവരും അതിൻ്റെ കോപത്തിനിരയാകാത്തവരും അതിൻ്റെ നുഖം വഹിക്കാത്തവരും അതിൻ്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിൻ്റെ നുഖം ഇരുമ്പും ചങ്ങല പിച്ചളിയുമാണ്, അത് വരുത്തുന്ന മരണം ദുർമരണമാണ്, പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം. ദൈവഭക്തന്റെ മേൽ അതിനധികാരമില്ല, അവൻ അതിൻ്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. കർത്താവിനെ പരിത്യജിക്കുന്നവർ അതിൻ്റെ പിടിയിൽ അമരും, അത് അവരുടെ ഇടയിൽ കത്തിജ്വലിക്കും, കെടുത്താൻ കഴിയുകയില്ല. സിംഹത്തെപ്പോലെ അത് അവരുടെ മേൽ ചാടി വീഴും, പുലിയെപ്പോലെ അത് അവരെ ചീന്തിക്കളയും. നിങ്ങളുടെ ഭൂസ്വത്ത് മുള്ളുവേലി കൊണ്ട് സുരക്ഷിതമാക്കുക, സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക, വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക.
സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വാക്കുകളെല്ലാം ചെറിയ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയേക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ സ്വർണ്ണമൊക്കെ എടുക്കുമല്ലോ, നമ്മൾ ആരും അറിയാതെ വീട്ടിൽ മുറിക്കാത്തൊക്കെ പൂട്ടിയിട്ട് നമ്മൾ സ്വർണ്ണപ്പെട്ടി തുറക്കുന്നത് അങ്ങനെയാണല്ലോ. പബ്ലിക്ക് വെച്ച് നമ്മൾ തുറക്കുകയില്ല. കാരണം എന്താ, നാട്ടുകാർ വായ്പ ചോദിച്ചാൽ എന്നാ ചെയ്യും? പണ്ടത്തെ കാലത്തൊക്കെ പ്രിയമുള്ളവർ ഈ സ്വർണ്ണമൊക്കെ നാട്ടുകാർ മേടിച്ചിട്ടുകൊണ്ട് പോയിരുന്നു. എടി ആ സ്വർണ്ണമാല ഒന്നും തരാമോ, ഞാൻ നിട്ടുകൊണ്ട് പോകാം കല്യാണത്തിന്. ഇപ്പം പിന്നെ ആരും അങ്ങനെ കൊടുക്കുകയില്ല. കാരണം എന്താണ്, കൊടുത്താൽ തിരിച്ചു കൊണ്ടിരുന്ന വരവുമാലയായിരിക്കും. അപ്പോൾ പ്രിയമുള്ളവർ എന്ന് പറഞ്ഞ പോലെ സ്വർണ്ണം എടുക്കുന്ന പോലെ ആയിരിക്കണം എന്ത് ചെയ്യുന്നു വാക്കെടുക്കേണ്ടത്. സ്വർണ്ണമാണ് വാക്ക്, അതുകൊണ്ട് അഭിഷേകമുള്ളതായിരിക്കണം വാക്ക്. നമ്മുടെ ഈ വാക്കൊക്കെ നിലനിൽക്കും, പക്ഷേ വാക്കിൽ ആത്മാവുണ്ട്. ഓരോ വാക്കിൽ ആത്മാവുണ്ട്. ഒന്നിൽ ഹോളി സ്പിരിറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് ആയിരിക്കും. അങ്ങനെയൊരു സംഭവമുണ്ട്, ഞാനിപ്പോഴാണ് ഓർത്തത്. ഈ അടുത്ത കാലത്ത് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ട് ഉണർന്നിരുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്വപ്നം കണ്ട്. ആ സ്വപ്നത്തിൻ്റെ സമയത്ത് എന്നോട് ഈ ഇതുപോലെ പറഞ്ഞു, വാക്കിനകത്ത് ആത്മാവുണ്ട്, വാക്കിൻ്റെ അകത്ത് ആത്മാവില്ലെങ്കിൽ വാക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. സ്വപ്നത്തിൽ കിടന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്. ഞാനത് പിന്നെ മറന്നുപോയി, പകലെഴുന്നേറ്റപ്പോൾ ഓർത്തായിരുന്നു, പിന്നെ എഴുതിയിടാൻ മറന്നുപോയി, പിന്നെ ഇത് ഓർത്തു. വാക്കിനകത്ത് ആത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രസംഗമൊക്കെ എഫക്റ്റീവ് ആകുന്ന എപ്പോഴാണെന്നറിയോ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് വാക്കിനകത്തോടെ ആത്മാവ് കയറി വരും. ആ ആത്മാവിൻ്റെ ശക്തിയാലാണ് ഈ രോഗശാന്തി നടക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നത്, മാനസാന്തരങ്ങൾ നടക്കുന്നത്, എല്ലാം ആത്മാവിൻ്റെ ശക്തിയാലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, വിജാതിയരുടെ മേൽ പോലും ആത്മാവ് വർഷിക്കപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യണം, വാക്കുകൾ നമ്മളെന്ത് ചെയ്യുക, അളന്ന് തൂക്കി ഉപയോഗിക്കുക. സ്വർണം എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ വേണം വാക്ക്. നമ്മൾ തട്ടാൻ സ്വർണം എടുത്ത് എങ്ങനെ ഉപയോഗിക്കുന്നത്, എടുത്ത് ഒരെണ്ണം കൊണ്ട് വെച്ച് ഞെക്കിയൊക്കെ നോക്കി കറക്റ്റ് തൂക്കത്തിനുള്ളതേ അങ്ങോട്ട് കൊടുക്കത്തുള്ളൂ. നമ്മൾ പിണ്ണാക്ക് അളന്ന് കൊടുക്കുന്ന പോലെ സ്വർണം കൊടുക്കുമോ? പിണ്ണാക്കാണേ നമ്മൾ ഓർക്കും എന്താണ്, ആ 1/2 kilo ഇരിക്കട്ടെ, ഒരു ശകലം കൂടെ കോരിയും കൊണ്ടിടും എന്ന് പറഞ്ഞതുപോലെയാണ് പ്രിയമുള്ളവർ പിണ്ണാക്കിൻ്റെയൊക്കെ ഉപയോഗം. അതുപോലെയല്ല, വാക്കുകളാണെങ്കിൽ അളന്ന് തൂക്കി ഉപയോഗിക്കണം. നമ്മളെ കൊണ്ട് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ കർത്താവിത പറയുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കും. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ടെത്തിട്ട് ചെയ്യാതെ. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നുണ്ട് ആളുകൾ നമ്മളെ വിഴുങ്ങാനായിട്ട്, നമ്മുടെ വാക്കിൽ പറയുന്ന കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നോക്കിയിരിക്കും. അത് ചിലപ്പം വീഡിയോയും കൊണ്ടായിരിക്കും വരുന്നത്. ചിലപ്പം മൊബൈൽ ഫോണും കൊണ്ടായിരിക്കും വരുന്നത്. പ്രിയമുള്ളവരെ, കുടുങ്ങാതിരിക്കാൻ നാക്ക് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 3:1 ഇതാ വായിച്ചേ. 3:1
എൻ്റെ സഹോദരരെ, നിങ്ങളിലധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായി വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിന്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ്.
കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ ശരീരം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്നത് പോലെ
വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായ്ക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു.
അപ്പൊ നാക്ക് എന്താണ്? ചെറിയ അവയവമാണെങ്കിലും ഒരു ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുണ്ട്. നാക്കിനെ നിയന്ത്രിക്കുമ്പം ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശാരീരിക രോഗങ്ങളടക്കമുള്ള പലതും എന്തു ചെയ്യും? നിയന്ത്രണ വിധേയമാകും വർത്താനം നിർത്താവെങ്കിൽ. പല രോഗങ്ങളും വിട്ടുപോകുമെന്നാണ് പറയുന്നത്. വർത്താനം ശരീരത്തിൻ്റെ നിയന്ത്രണം ഇത് നമ്മുടെ കൺട്രോളിലേക്ക് വരും നമ്മൾ നാക്കിനെ നിയന്ത്രിച്ചാൽ. അതുകൊണ്ട് ആത്മീയ ജീവിതം ശക്തിപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, നമ്മളെന്ത് ചെയ്യുക? നാക്കിനെ നിയന്ത്രിക്കുക. നാക്കിനെ നിയന്ത്രിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആഗ്രഹങ്ങളും കുറേയൊക്കെ നിയന്ത്രിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ആഗ്രഹങ്ങളും മാറുകയില്ല. ചില ആളുകളിൽ എന്നാലും ആഗ്രഹം, ഒരിക്കലും 90 വയസ്സുള്ള ഒരു അമ്മച്ചിയോട് അന്ത്യകൂദാശ നടത്താൻ വന്നപ്പം അച്ഛൻ ചോദിച്ചു, തൈലാഭിഷേകം നടത്താനായിട്ട് വന്നിട്ടു. അമ്മച്ചി 90 വയസ്സായി, മരിക്കുന്നില്ല, ഇങ്ങനെ കിടക്കുക വായു വലിച്ച്. ഉടനെ ചോദിച്ചു, അമ്മച്ചിക്ക് എന്തെങ്കിലും അന്ത്യാഭിലാഷം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അമ്മച്ചി പറഞ്ഞ്, എനിക്കൊരാഗ്രഹം ഉണ്ട് അച്ഛോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ്, എന്താ അമ്മച്ചി? അത് പറ, സാധിച്ചു തരാമെന്ന് പറഞ്ഞു. ലോകാവസാനം കണ്ടിട്ട് വേണം മരിക്കാൻ, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനത്തെ എന്തോ ഒരു ആഗ്രഹങ്ങളാണ് നമുക്ക്. അപ്പൊ പ്രിയമുള്ളവർ, നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഈ ഇതെല്ലാം നിയന്ത്രണ വിധേയമാകണമെങ്കിൽ നമ്മളെന്ത് ചെയ്യാണ്? ഈ നാക്കിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കും. മത്തായി സുവിശേഷം 12:33-36 വചനം, അതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, വായിച്ചേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:30
ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ
പുറത്തെടുക്കും. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഇതിന്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, നല്ല കൃപയുള്ളവർക്ക് എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വർത്താനം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യമെല്ലാം മനസ്സിലാകും. നമ്മുടെ വാക്കിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ളത് മുഴുവൻ ആൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനൊരു കുഴപ്പമുണ്ട്. നമ്മുടെ വർത്താനം വെറുപ്പ് നിറഞ്ഞ വർത്താനമാണ് വരുന്നത്, അപ്പം അറിയാൻ പറ്റും ഈ ആൾ ഹൃദയത്തിൽ മുഴുവൻ വെറുപ്പാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ നിറവിൽ എന്നിട്ട് ബാക്കി എന്നാ പറയുന്നത്?
നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും.
കണ്ടോ, അന്ത്യനാളിൽ വിധി ദിവസത്തിൽ, ആദ്യം പറഞ്ഞ വാക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇത് കിടക്കുന്നത്. അന്ത്യനാളിൽ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് മനുഷ്യൻ പറയുന്ന എല്ലാ വാക്കുകൾക്കും എന്ത് ചെയ്യേണ്ടി വരും? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗതി എന്തായിരിക്കും? നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്തിനാണിത് പറഞ്ഞതെന്ന് നമ്മൾ കർത്താവിനോട് പറയേണ്ടി വരും. ചിലപ്പം നുണ പറഞ്ഞു കാണും, ഇല്ലാവചനം പറഞ്ഞു കാണും, ചുമ്മാ പറഞ്ഞു കാണും, വെറുതെ മനസ്സിൽ തോന്നുന്നത്, വല്ലവരും പറഞ്ഞു കേട്ടതും നമ്മൾ പറഞ്ഞു കാണും, സത്യമാണോന്നറിയാതെ. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നരകത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയായിരിക്കുന്നവർ? നമ്മളിപ്പോൾ നരകത്തിലോട്ടാണ് നടന്നില്ലെന്ന് വിചാരിച്ചു, മൊത്തം ചാനലുകാരായിരിക്കും അവിടെ നിൽക്കുന്നത്. കാരണം എന്താ, ഉമ്മ അത് ഇതും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഈ കേട്ടിട്ടില്ലേ ഈ എന്നാ പറയുന്ന അവിടെയുള്ള ചർച്ച, ചർച്ചക്കകത്തൊക്കെ ഇപ്പം തെറി വരെയാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മലിനരായിക്കൊണ്ടിരിക്കുക. ഇത് അതുകൊണ്ട് പ്രിയമുള്ളവർ, ടി വി ചർച്ചയൊന്നും കാര്യമായിട്ട് കേൾക്കാതിരിക്കുക നല്ലത്. നമ്മൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മലിനമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല നല്ല പ്രസംഗങ്ങൾ യൂട്യൂബ്, നമുക്കറിയാം വൈഫൈ ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും ആയി. ഇല്ലെങ്കിൽ എടുക്കണം, എടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം പാസ്വേഡിൻ്റെ കാര്യം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പിള്ളേരത് എടുത്ത് വെച്ച് വല്ലതൊക്കെ കാണും. അതുകൊണ്ട് പാസ്വേഡൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചോ. അത് ഇൻ്റർനെറ്റൊക്കെ കിട്ടും. എടുത്തിട്ട് നല്ല പ്രസംഗങ്ങൾ, എത്രയോ നല്ല പുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് പ്രിയമുള്ളവരെ കിടക്കുമ്പോൾ ഒരു പ്രസംഗം കേട്ടേച്ച കിടക്കും. വൈകുന്നേരം ഒരു ചെറിയ അരമണിക്കൂർ നേരം പ്രസംഗം, അത് കേട്ടേച്ചാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതിനുള്ള നേട്ടം എന്നാണെന്നറിയോ, ആ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ പ്രസംഗം ചിത്തക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ ആശയത്തിൽ കിടന്നുറങ്ങാൻ പറ്റും. സാധിക്കുകയാണെങ്കിൽ എഴുന്നേൽക്കുമ്പം പ്രിയമുള്ളവരെ, ആ വീട്ടിൽ ഒരു അരമണിക്കൂർ നേരെ ഏതെങ്കിലും ഒരു നല്ല പ്രസംഗം ഇടുക, തിരുവചനം അത് കേൾക്കുക. ആ വചനത്തിലൂടെ നമ്മൾ പ്രഭാതം ആരംഭിക്കുക, ദൈവത്തെ സ്തുതിക്കുക, മുഖത്തപ്പെടുത്തുക, വിധിയുടെയും പഴിയുടെയും മേഖലകളൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കുക, മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. വ്യക്തികളെ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞ് 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 നമ്മുടെ വീട്ടിലൊക്കെ ചില സബ്ജക്റ്റുകൾ ഞാൻ ഓർക്കുകയാണ്. രണ്ടച്ഛന്മാർ നടന്നു പോകുമ്പോഴാണ് ഒരു ഭിക്ഷക്കാരൻ വഴിയിലിരുന്ന് പറഞ്ഞ്, എന്തെങ്കിലും തരണേന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ള രണ്ടച്ഛന്മാർ നടന്നു പോകുമ്പോൾ ഭിക്ഷക്കാരൻ കണ്ണു കാണാൻ മേലെ പുള്ളിക്ക്, അന്തന ആ പുള്ളി വിളിച്ച് പറഞ്ഞ്, അന്തനാ എനിക്ക് അച്ഛന്മാരെ എന്തെങ്കിലും തരണേന്ന് പറഞ്ഞ്. ഉടനെ അച്ഛന്മാർ തിരിച്ചു വന്നു, അച്ഛന്മാർ ബുദ്ധിയുള്ളവരാണല്ലോ, തിയോളജിയൊക്കെ പഠിച്ചു. അവർ തിരിച്ചു വന്ന് ചോദിച്ചു, തനിക്ക് കണ്ണ് കാണാൻ മേലെ താനെങ്ങനെ അച്ഛൻ, ഞങ്ങൾ അച്ഛന്മാരാന്ന് മനസ്സിലായി. ഉടനെ പറഞ്ഞ്, നിങ്ങൾ ബിഷപ്പിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടും നടന്നപ്പോഴേ മനസ്സിലായി അച്ഛന്മാർ. ഞാനൊരിക്കൽ പട്ടൊക്കെ ഏറ്റ ശേഷം പ്രിയമുള്ളവർ, ഞാനൊരു പള്ളിയിൽ ചെന്ന് ശവടൊക്കെ കഴിഞ്ഞിട്ട് കാപ്പ് കുടിക്കാനായിട്ടിരിക്കുക. കാപ്പ് കുടിക്കാനിരുന്നപ്പോഴത്തേനും അപ്പുറത്തെ ഡൈനിങ് ടേബിളിനകത്ത് സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ അച്ഛൻ ബിഷപ്പുമാരുടെ ബിഷപ്പ് സ്യൂട്ടിനകത്തും ഭക്ഷണമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അച്ഛന്മാർ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞ്, ആ നിങ്ങളല്ലേ എനിക്ക് പരിചയമുള്ള അച്ഛന്മാർ. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ടിരിക്കും, നമുക്ക് ഇവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഒരച്ഛൻ പറയുക, അത് ശരിയാകുകയില്ല, ഇത് ബിഷപ്പുമാർക്കുള്ള സ്ഥലമാണ്, ഇവിടെ നിന്ന് ബിഷപ്പ് തന്നെ കഴിക്കുക, ഞങ്ങൾക്ക് അച്ഛന്മാരുടെ മുറിയിൽ പോയി തിരുമേനിമാരുടെ കുറ്റം പറഞ്ഞ് കഴിച്ചാലേ ഇത് ഇറങ്ങത്തുള്ളൂ. കണ്ടോ, അപ്പോൾ ഇതാണ് പരിപാടി. എല്ലായിടത്തും എന്താണ്, ഈ പള്ളിമുറിയിൽ കുറ്റം, കമ്മിറ്റിക്കാരുടെ മുറിയിൽ അച്ഛനെക്കുറിച്ച് കുറ്റം, പിന്നെ വീട്ടിൽ നമ്മളെന്തെങ്കിലും കുറച്ച് സബ്ജക്റ്റ് കാണും. രാവിലെ മുതൽ ഇത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും 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 തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുവഴിയുള്ള കുർബ മുഴുവനും ചോർന്നു പോവുക. വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന യേശുവിന് എന്നാ സംഭവിക്കുന്നറിയോ അന്നേരം? പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പീഡാസംഗനത്തിന് കുരിശേ കടന്ന പോലെ ഈ നിന്ദന നമ്മൾ വേറൊരാളെയാണ് അന്നാമ്മച്ചെടുത്തിയാണ് നിന്ദിക്കുന്നത്, പക്ഷേ യേശുവാണ് ഏറ്റുവാങ്ങുന്നത്. യേശു പീഡകളേറ്റ് നമ്മുടെ വീട്ടിൽ കിടന്ന് ഞെരുങ്ങി ഞെരുങ്ങി അവന് ഇതാ ജീ പ്രാണവേദനയോടെ നിലവിളിക്കും, പിതാവേ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കിടന്ന് കരയും കർത്താവ്. വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന യേശു, കൂതാശയിൽ വസിക്കുന്ന യേശു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കിടന്ന് പെടയുകയാണ്. കാരണം എന്താ, ഈ ക്രിസ്ത്യാനി പാപം ചെയ്യുമ്പോൾ, ക്രൈസ്തവൻ പാപം ചെയ്യുമ്പോൾ ക്രിസ്തു പെടയുന്നു. അതാ പറയുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ എന്ത് ചെയ്യാം, ക്രിസ്തു ഇനി നമ്മൾ ബന്ധിതനായി തീരുക എന്ന് വിചാരിച്ചു, നമ്മൾ പാപത്തെക്കുറിച്ച് ബന്ധിക്കപ്പെട്ടവനെ പോലെ നമ്മളങ്ങിരിക്കുകയാണെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റവനെ പോലെ ജീവിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന് എപ്പോഴും പ്രവർത്തിക്കാൻ, നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഉടനെ ആളുകൾക്ക് സമാധാനം തോന്നണം. നല്ല കൃപയുള്ള വീട്ടിൽ കയറി ചെന്നിരുന്നാൽ എന്നാ സമാധാനം എന്നറിയൂ. ചില വീടുണ്ട്, ആ വീട്ടിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പ്രിയമുള്ളവർ നമുക്ക് ഇറങ്ങിപ്പോരാൻ തോന്നുകയില്ല. ചില ഞാൻ തന്നെ ഓർക്കാറുണ്ട്, ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അന്നേരം ചാടിപ്പോറണമെന്ന് തോന്നും. കാരണം എന്താണ്, ഇവിടെ ഇങ്ങനെ ഈ പാപം കൊന്നുകൂടിയിരിക്കുന്ന വീട്ടിൽ ചെന്നാൽ നമുക്ക് സമാധാനം കിട്ടുക. നല്ല വീട്ടിലാണെങ്കിൽ നമുക്ക് എന്താണ് നല്ല ദൈവഭയമൊക്കെ ഉള്ള മനുഷ്യരുടെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഇവിടെ ഇരിക്കണം എന്ന് തോന്നും. നല്ല സമാധാനം, നല്ല സന്തോഷം അവർക്ക് നമുക്ക് കിട്ടും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും നിങ്ങൾക്ക് തോന്നും ഇവിടുന്ന് പോരണ്ടായിരുന്നു, എന്ത് നല്ല മനുഷ്യരാണ്, എന്ത് സമാധാനം. കാരണം എന്താ പറയുക, കൃപയുണ്ട്. അതുകൊണ്ട് ഈ കൃപയൊക്കെ വരുന്ന മാർഗം ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. നമ്മൾ ഒരു പേപ്പറും പേനായി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ക്രൂരമായി കുറ്റം വിധിക്കുകയും നിന്ദിക്കുകയും ചെയ്ത മനുഷ്യരുടെ പേരുകൾ എഴുതണം. എഴുതിയിട്ട് അവർക്കെല്ലാം വേണ്ടി നമ്മൾ ഇന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ഒരു പേപ്പറും ഇങ്ങോട്ട് എടുക്കണം. വലിയ പേപ്പർ ഒന്ന് പറ്റിയാലായിരിക്കും നമുക്കിവിടെ കിട്ടും, ഒരു കെട്ടായിട്ട് കിട്ടും. നമ്മുടെ ഇവിടെ പേപ്പറിൻ്റെ ഒക്കെ നമുക്ക് വലിയ പേപ്പറുണ്ട് കെട്ടായിട്ട്. നമ്മുടെ ലിദിയ സെൻറ്ററിലൊക്കെ കാണും, വലിയ പേപ്പറിൻ്റെ കെട്ട് കാണില്ല, അത് വെച്ചോണം. തൂത്തുട്ടിക്കാർ വരും അതിലെ, കാരണം ഈ മണ്ണാട്ടുകോല വഴിയല്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ അവിടെ പേപ്പറിൻ്റെ കെട്ട് കിട്ടും, അതെടുക്കുക. എന്നിട്ട് ഈ പേരങ്ങോട്ട് എഴുതാൻ തുടങ്ങിയ കുർബാനയ്ക്ക് പേരെഴുതുന്ന പോലെ കുറേ എഴുതേണ്ടി വരും. നമ്മൾ വെറുതെ നിന്നിച്ച, വെറുതെ കുറ്റം വിധിച്ച, വെറുതെ പഴിച്ച, വെറുതെ ഉപദ്രവിച്ച വ്യക്തികളെയെല്ലാം എടുത്തു വച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചില ദിവസങ്ങളിൽ ഞാൻ കുർബാനയ്ക്ക് മുട്ടുകുത്തി എഴുന്നേക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇതാണ്. നമ്മൾ കുറ്റം പറഞ്ഞ ഉടനെ എല്ലാം പേരോർത്ത് പ്രാർത്ഥിക്കുന്ന. അപ്പോൾ ചില ആളുകളൊക്കെ ഇന്ന് താമസിച്ചു, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ ആഴ്ചയിൽ ചില വിധിയും വഴിയൊക്കെ നടന്നു. ഞാൻ അവർക്കെല്ലാം, ഞാൻ അബദ്ധത്തിനെങ്ങാനും നമ്മൾ പഴിക്കുകയോ വിധിക്കുകയോ ചെയ്തവർക്കെല്ലാം വേണ്ടി ഞാൻ എന്ത് ചെയ്യും? വിശുദ്ധ കുർബാനയുടെ കാസായും വിലാസായി ഉയർത്തുമ്പം ഞാൻ പ്രാർത്ഥിക്കും അവർക്ക്. എൻ്റെ ദൈവമേ, ഞാൻ ഇവരെ എല്ലാം പഠിച്ചു, ഇവരിങ്ങനെയാണോ ചെയ്തത് നമുക്കറിഞ്ഞു. അവരുടെ അവസ്ഥ നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ വെറുതെ അതൊക്കെ ഇത് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ സ്വതന്ത്രരാകും. അതുകൊണ്ട് പുറമുള്ളവരെ, നമ്മൾ നിന്ദിച്ചവരെയും നമ്മൾ ദുഷിച്ചവരെയും ഓർത്ത് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പല ബന്ധനങ്ങൾ വഴി നമ്മൾ അഭിഷേകം പ്രാപിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.